ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ചാക്കോച്ചൻ, സ്നേഹമുള്ള വിശ്വാസ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായിട്ട് അറിയിക്കട്ടെ. ഇന്ന് ദൈവവചന ധ്യാനത്തിനായി സഭ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8:ാം അതിൻ്റെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ അത്രേ. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക് chapter 8 verses commencing from 9 onwards. അവൻ്റെ ശിഷ്യന്മാർ അവനോട് ഈ ഉപമ എന്ത് എന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും ഉപമകളിലത്രേ. ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം. വഴിയരികെയുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാചു വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോവുകയും ചെയ്യുന്നു. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, വചനം നിൻ്റേത്, അത് ധ്യാനിക്കാൻ പോകുന്ന മക്കളാകുന്ന ഞങ്ങളും നിൻ്റേത്. നിൻ്റെ വചനം അതിൻ്റെ അർത്ഥത്തിൽ ഗ്രഹിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മശക്തിയാൽ ഈ ലോകത്തിൽ സാക്ഷ്യത്തോടെ ജീവിപ്പാൻ, നിൻ്റെ വചനപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ കെട്ടുപണി ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ. ആഗ്രഹത്തോടെ വചനം വായിക്കുന്നവരായും വചനം ധ്യാനിക്കുന്നവരായും അതനുസരിച്ച് ജീവിതത്തെ പുതുക്കുന്നവരുമായി എപ്പോഴും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. മാനവും മഹത്വവും അവിടുന്ന് എടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് സഭയായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക തീം എന്ന് പറയുന്നത്, ദൈവവചനത്തിലൂടെ നവീകരിക്കപ്പെടേണ്ട ജീവിതം എന്നുള്ളതാണ്. ലൈഫ് ടു ബി റീഫോംഡ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിലൂടെ നവീകരിക്കപ്പെടേണ്ട ജീവിതം. കർത്താവായ യേശു ക്രിസ്തു വിധക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്കതിൻ്റെ മുമ്പിലുള്ള വാക്യങ്ങൾ ഞാൻ ഇന്ന് അതുകൂടെ ചേർത്താണ് എവൻഗേലിയോൻ വായിച്ചത്. നിങ്ങൾക്ക് കുറച്ചുകൂടി അർത്ഥമാകട്ടെന്ന് കരുതി ആ ഉപമയൂടെ ഞാൻ വായിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഉപമയാണ് വിധക്കാരൻ്റെ ഉപമ. കർത്താവായ യേശു ക്രിസ്തു ഉപമകളിലൂടെ പ്രസ്താവിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ വളരെ ചുരുക്കമായിട്ട് മാത്രമേ അതിൻ്റെ അർത്ഥവും കർത്താവ് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇവിടെ കർത്താവ് വിധക്കാരൻ്റെ ഉപമ പറഞ്ഞിട്ട് അതിനൊരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യം പോലുമില്ല. കർത്താവ് ഞാൻ എന്താണ് വിധക്കാരൻ്റെ ഉപമയിലൂടെ പറഞ്ഞത് എന്ന് കർത്താവ് തന്നെ വ്യക്തമായിട്ട് അത് തന്നെ കേൾക്കുന്നവരോട് പറഞ്ഞ് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ വിധക്കാരൻ്റെ ഉപമയിൽ പ്രത്യക്ഷപ്പെടുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, ഒരു വിധക്കാരനുണ്ട്. മറ്റൊന്ന്, വിത്തുണ്ട്. മറ്റൊന്ന്, മണ്ണുണ്ട്. മണ്ണെന്ന് പറയുന്നത് 4 തരം മണ്ണാണ്. 4 തരം മണ്ണുകളെക്കുറിച്ച് പറയുന്നുണ്ട്. 4-ാമതായി വിളവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ പ്രധാനമായും 4 ഘടകങ്ങളാണ് ഈ ഉപമയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത്. വിധക്കാരൻ, വിത്ത്, മണ്ണ്, വിളവ്. നമുക്കെല്ലാവർക്കും അറിയാം വിധക്കാരൻ അത് യേശു ക്രിസ്തുവാണ്. വിത്തെന്ന് പറയുന്നത് ഇവിടെ യേശു ക്രിസ്തു തന്നെ കൃത്യമായിട്ട് പറയുന്നു. വിത്ത് ദൈവവചനമാണ്. ഉപമ വിശദീകരിച്ച് ഈ ഉപമയുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാനായി കർത്താവ് അപ്പോൾ തന്നെ അത് വ്യക്തമാക്കി. വിത്തെന്ന് പറയുന്നത് ദൈവവചനമാണ്. അപ്പോൾ വിധക്കാരനെന്ന് പറയുന്നത് യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശിഷ്യന്മാരെ നിയോഗിച്ചു. അവർ ലോകത്തെമ്പാടും പോയി ഈ ദൈവവചനമാകുന്ന വിത്ത് വിതച്ചു. അതിൻ്റെ ഫലമായി കർത്താവിനെക്കുറിച്ച് അറിയുവാനും രക്ഷിക്കപ്പെടുവാനും രക്ഷിത സമൂഹത്തിനോട് ചേർക്കപ്പെടുവാനും വിശ്വാസികളായ നമുക്കെല്ലാവർക്കും ഇടയായി. നാം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദൈവവചനം പഠിപ്പിക്കാറുണ്ട്. നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർ ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പഠിപ്പിക്കാറുണ്ട്. പള്ളിയിൽ വരുമ്പോൾ ദൈവവചന പ്രസംഗങ്ങൾ അവർ കേൾക്കാറുണ്ട്. അവരെപ്പോഴൊക്കെ ദൈവവചനം വായിക്കുന്നു, ദൈവവചനം ധ്യാനിക്കുന്നു, അപ്പോഴൊക്കെ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന സഹായകൻ അവർക്ക് ദൈവവചനം വെളിവാകുവാൻ മനസ്സിലാകുവാൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ വിധക്കാർ പലരാണ്. യേശു ക്രിസ്തുവിൽ തുടങ്ങി ആരൊക്കെ ദൈവവചനം വിതയ്ക്കുന്നുവോ അവരെല്ലാം വിതയ്ക്കാറാണ്. ഭവനത്തിൽ മാതാപിതാക്കൾ, സൺഡേ സ്കൂൾ അധ്യാപകർ, സുവിശേഷ പ്രവർത്തകർ, പല സാഹചര്യങ്ങളിൽ ദൈവവചനം പ്രഘോഷിക്കുന്നവർ, അവരെല്ലാവരും ഈ വിതക്കാരാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. വിത്തെന്ന് പറയുന്നത് യേശു കർത്താവ് തന്നെ പറഞ്ഞു, അത് ദൈവവചനമാണ്. വേർതിരിവില്ലാതെ, കലർപ്പില്ലാതെ നന്നായി വിതയ്ക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം. അതിന് യാതൊരു വേർതിരിവുമില്ല. വേർതിരിവുണ്ടായിരുന്നെങ്കിൽ മാർത്തോമാ സഭ ഈ ദൈവവചനവുമായി ഭാഷ അറിയാത്ത ജനങ്ങളുടെ നടുവിൽ പോയി ശുശ്രൂഷിക്കുകയല്ല. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഞാൻ ആന്ധ്രാപ്രദേശ് ശുശ്രൂഷ ചെയ്തിട്ടുള്ള ആളാണ്. ഐ സെർവ് എമംഗ് ദി തെലുഗു സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി. ദേ ക്യാൻ ഒൺലി സ്പീക്ക് ത്രൂ തെലുഗു ആൻഡ് ദേ ക്യാൻ മെഡിറ്റേറ്റ് ദി വേർഡ് ഓഫ് ഗോഡ് ഒൺലി ത്രൂ ദെയർ ലാംഗ്വേജ്, ദാറ്റ് ഈസ് തെലുഗു. കന്നഡ സംസാരിക്കുന്നവരുണ്ട്, തമിഴ് സംസാരിക്കുന്നവരുണ്ട്, ഹിന്ദി മാത്രം സംസാരിക്കുന്നവരുണ്ട്, മറാഠി സംസാരിക്കുന്നവരുണ്ട്, ഒഡിയ സംസാരിക്കുന്നവരുണ്ട്. അങ്ങനെ എന്തെല്ലാം ഭാഷകൾ, ഏതെല്ലാം തരത്തിൽ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളുടെ നടുവിൽ അവരുടെ ഭാഷയിൽ അവരായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളോട് സംവദിച്ച് ദൈവത്തിൻ്റെ വചനം അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നു. അതുകൊണ്ട് വിതക്കാർ അത് ചിലപ്പോൾ പല വ്യക്തികളായിരിക്കാം, എന്നാൽ വിതയ്ക്കപ്പെടുന്നത് ദൈവവചനമാകുന്ന വിത്താണ്. അത് ഭാഷയ്ക്കതീതമാണ്, അത് വർഗത്തിനതീതമാണ്, വർണ്ണത്തിനതീതമാണ്, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങൾക്കും അതീതമാണ്. യാതൊരു വേർതിരിവുമില്ലാതെ ദോസ് ഹു വുഡ് ലൈക്ക് ടു റിസീവ് ദ വേർഡ് ഓഫ് ഗോഡ്, അത് എപ്പോഴും അവർക്കത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഇവിടെ കൃത്യമായിട്ട് കർത്താവ് ഉപമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് മണ്ണിൻ്റെ വേർതിരിവുകളെക്കുറിച്ചാണ്. ഇത് വിതയ്ക്കുന്ന മണ്ണ് എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയ നിലമാണ്, അത് കേൾക്കുന്നവരുടെ ഹൃദയ നിലമാണ് മണ്ണ്, കേൾക്കുന്നവരുടെ ഹൃദയമാണ് മണ്ണ്. ഇവിടെ പലതരം മണ്ണുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് വഴി പോലാണ് ചിലരുടെ ഹൃദയം, വഴിയരികെ വിതയ്ക്കപ്പെട്ട വിത്ത് പോലെയാണ്. എന്താണ് വഴിയുടെ പ്രത്യേകത? വഴിയിൽ കൂടെയാണ് ആരെല്ലാം സഞ്ചരിക്കുന്നത്. കാളവണ്ടി പോകുന്നത്, വണ്ടി പോകുന്നത്, മനുഷ്യർ പോകുന്നത്, വാണിഭക്കാരുള്ളത്, കുശലം പറയുന്നത്, കടങ്കഥകൾ പറയുന്നത്, ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് ഒരു നോക്ക് കണ്ട് പല സ്ഥലത്തേക്ക് പിൻവാങ്ങിപ്പോകുന്നവർ വഴിയിൽ കൂടെ ധാരാളം വരാറുണ്ട്. അതുകൊണ്ട് പലതും വന്നു പോകുന്നതാണ് വഴി, എന്നാൽ ഒന്നും സ്ഥിരമായി അവിടെ ഉണ്ടാകാറില്ല. കാണുന്നു, പോകുന്നു, അവരവരുടെ പണിക്ക് അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോകുന്നു. ഇങ്ങനെയുള്ള ഹൃദയത്തിൽ ദൈവവചനത്തിന് മുളയ്ക്കാൻ വലിയ പ്രയാസമാണ്. എല്ലാറ്റിനെയും അങ്ങ് സ്വീകരിക്കും. പള്ളിയിൽ പോകുന്നത് കൊള്ളാം, ജീവിതത്തിൻ്റെ ഏതെങ്കിലും അനുഭവങ്ങൾ, ദുഷിച്ച കാര്യങ്ങളുണ്ടെങ്കിൽ അതിനും യേശു പറയുന്നു. എല്ലാറ്റിനെയും, എല്ലാം വന്നു പോകുന്ന ഒരു ഹൃദയത്തിൽ ദൈവവചനം മുളയ്ക്കാനായിട്ട് വലിയ പ്രയാസമാണ്. അതുമാത്രമല്ല, നമുക്കറിയാം ഒരു വഴിയുടെ പ്രത്യേകത എന്താണെന്ന്. ആ വഴിയിലൂടെ ആൾക്കാർ നടന്ന് 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 പോകുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അവിടെ അങ്ങ് കട്ടിയാകും, അവിടെ അങ്ങ് കട്ടിയാകും, വേരുറക്കുകയല്ല. വചനമാകുന്ന വിത്ത് വഴിയാകുന്ന ഹൃദയത്തിൽ വീണ് കഴിയുമ്പോൾ നടന്ന് 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 പഴകിയത് കൊണ്ട് ആ വഴികളൊക്കെ അങ്ങ് കട്ടിയായി പോകും, വേരതിനകത്തോട്ട് ഇറങ്ങുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എത്രയോ പ്രാവശ്യം ഞങ്ങൾ ഈ വചനം കേൾക്കുന്നതാ, എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ ആരാധിക്കുന്നതാ, എത്ര വർഷങ്ങളായിട്ട് ഞങ്ങൾ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതാ, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ചെയ്തും ചെയ്തും കേട്ടും പറഞ്ഞും തഴമ്പിച്ചവരാണ് എന്ന് പലപ്പോഴും നമ്മൾ തന്നെ അംഗീകരിക്കാറുണ്ട്. അങ്ങനെയുള്ള ഹൃദയത്തിൽ ദൈവവചനം മുളയ്ക്കുകയില്ല. കേട്ട് പഴകിയത്, ചെയ്ത് തഴമ്പിച്ചത്, ഒരുപാട് തഴക്കവും പഴക്കവും വന്നത്, അങ്ങനെയുള്ള ഹൃദയത്തിൽ എങ്ങനെയാണ് ദൈവവചനം മുളയ്ക്കാനായിട്ട് സാധിക്കുന്നത്? അതുപോലെ തന്നെ പാപത്താൽ കഠിനമായ ഒരു ഹൃദയത്തിൽ എങ്ങനെയാണ് ദൈവവചനം മുളയ്ക്കാൻ സാധിക്കുന്നത്? ഇവിടെ പറയുന്നു വഴിയരികെയാണ്, വഴിയരികെ പോലെയാണ്, വഴി പോലെയാണ് ചിലരുടെ ഹൃദയം. അവിടെ ചെന്ന് വിത്ത് വീഴുമ്പോൾ അത് വന്ന് പറവജാതികൾ എടുത്തുകൊണ്ട് പോകുന്നു. കർത്താവ് അതിൻ്റെ അർത്ഥം പറയുന്നത് എന്താണെന്നറിയാമോ? പിശാച് വന്ന് അത് എടുത്തുകൊണ്ട് പോവുകയാണ്. ഡെവിൾ വന്ന് അത് എടുത്തുകൊണ്ട് പോവുകയാണ്. ദേ മേ നോട്ട് ബി ബിലീവ് ആൻഡ് ബി സേവ്ഡ്. ദ വൺ ഹു ഹിയർ ആൻഡ് ദ ഡെവിൾ കംസ് ആൻഡ് ടേക്സ് അവേ ദ വേർഡ് ഫ്രം ദയർ ഹാർട്ട്സ്. പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് ദൈവവചനം എടുത്തുകൊണ്ട് പോകുന്നു. അതായത് പാപത്തിനടിമപ്പെട്ട് കഠിനഹൃദയരായിട്ട് തീരുന്നു. പാപത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ അവർക്കിഷ്ടമല്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും ചെയ്യുന്നു. അവരൊരുപാട് പഴക്കം ചെന്നവരായിട്ട് തീരുന്നു. പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്നും രക്ഷിക്കപ്പെടണമെന്നും ആഗ്രഹമില്ല. അങ്ങനെയുള്ള കഠിനഹൃദയത്തിൽ വചനം മുളയ്ക്കാനായിട്ട് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വഴിയെന്ന് പറയുന്നത് അതാണ്. ഒരുപാട് തഴക്കവും പഴക്കവും വന്ന് ഒരുപാട് അനുഭവമുണ്ട്. ഒരുപാട് തഴമ്പിച്ചവരാണ്. പാപത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു കടന്നു പോയി എല്ലാറ്റിനെയും സ്വീകരിച്ച് കഠിനഹൃദയമായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെയുള്ളിടത്ത് പിശാച് ആ വിത്ത് മുളയ്ക്കാൻ സമ്മതിക്കുകയില്ല. അത് വീഴുന്നുടനെ എടുത്തുകൊണ്ട് പോകും. എന്താണ് പറഞ്ഞതെന്നറിയുകയില്ല, എന്താണ് ധ്യാനിച്ചതെന്നറിയുകയില്ല, എന്താണ് ഈ ആരാധനയിൽ എനിക്ക് ലഭിച്ചത് എന്ന് അറിയുകയില്ല. അത് ഡെവിൾ, പിശാച്, അത് കവർന്നെടുത്തുകൊണ്ട് പോകുന്നു. രണ്ടാമത്തെ നിലമെന്ന് പറയുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാറയാണ്. പാറ പോലുള്ള ഹൃദയമുള്ളവർ. ചില വിത്തുകൾ പാറയിൽ വീണു. ഈ വിധക്കാരൻ വിതയ്ക്കുന്നതെല്ലാം നല്ല നിലത്ത് വീഴാനാണ് വിതയ്ക്കുന്നത്. എന്നാൽ പലസ്തീൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പരിശോധിക്കുമ്പോൾ അവരുടെ കൃഷിസ്ഥലത്തിനോട് ചേർന്ന് ചുണ്ണാമ്പ് കല്ല് പോലുള്ള പാറകളൊക്കെയുണ്ട്. അടുത്ത് തന്നെ മുൾച്ചെടികൾ വളരുന്ന ഇടങ്ങളൊക്കെയുണ്ട്. വിതക്കാരൻ വിതയ്ക്കുന്നത് മുഴുവൻ നല്ല നിലത്ത് വീഴണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് വിതയ്ക്കുന്നത്. പക്ഷേ എന്തോ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട് യാദൃച്ഛികമായി ഈ പലയിടത്തൊക്കെ വീഴുന്നു എന്ന് മാത്രം. അപ്പോൾ ചില വിത്തുകൾ പാറമേൽ വീണത്രേ. പാറമേൽ വീണെന്ത് പറ്റി? അതിൽ മണ്ണുണ്ട്, പക്ഷേ ആ മണ്ണിന് ആഴമില്ല. മുളയ്ക്കുന്നുണ്ട്, പക്ഷേ നിലനിൽപ്പില്ല. കർത്താവ് തന്നെ ഈ ഉപമ വിശദീകരിക്കുമ്പോൾ പറയുന്നു, അത് വേരില്ലാതെ ഉണങ്ങിപ്പോകുന്നു. ആഴത്തിൽ വേരില്ല, വേര് മുളയ്ക്കുന്നുണ്ട്, പക്ഷേ ആഴത്തിൽ വേരില്ല. സൂര്യൻ ഉദിച്ചപ്പോൾ ഉണങ്ങിപ്പോവുകയാണ്. സൂര്യൻ ഉദിക്കുന്നത് വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ മണ്ണിനാഴമില്ല, അവിടെ ആഴത്തിൽ വേരോടിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോകുന്ന ഒരനുഭവമുള്ളതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, വേരെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, ഒരു ചെടിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് അതിൻ്റെ ഇലക നമുക്ക് കാണാം, പൂ കാണാം, കായ് കാണാം. കാണാൻ പാടില്ലാത്ത ഒന്നാണ് അതിൻ്റെ വേര്. എന്നാൽ ആ വേര് ഉള്ളത് കൊണ്ടാണ് ഈ ചെടി നിലനിൽക്കുന്നത്. വേരാണ് ഈ പ്ലാന്റിന് വേണ്ട സാധനങ്ങളൊക്കെ ജലവും വളവും ഒക്കെ വലിച്ചെടുത്ത് കൊടുക്കുന്നത്. അതിൻ്റെ അടുക്കളയാകുന്ന ഇലയിൽ ആഹാരം പാചകം ചെയ്യുന്നത് ഈ വേര് വലിച്ചെടുത്ത് കൊടുക്കുന്ന അതിൻ്റെ ഈ വളവും വെള്ളവും കൊണ്ടൊക്കെയാണ്. വേര് കാണാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും അതുപോലെയാണ്. പുറമേ ഉള്ളതൊക്കെ കാണാൻ സാധിക്കും. രഹസ്യ ജീവിതം ആർക്ക് കാണാൻ സാധിക്കും? നിൻ്റെ രഹസ്യ ജീവിതത്തിൽ നീ എങ്ങനെ ജീവിക്കുന്നു? പള്ളിയിൽ എല്ലാവരും ഉള്ളപ്പോൾ നീ ജീവിക്കുന്നത് പോലെയല്ല. നിൻ്റെ രഹസ്യ ജീവിതം എങ്ങനെയുണ്ട്? എല്ലാവരും കാണുമ്പോൾ ഒരു പക്ഷേ നമ്മൾ നന്നായി ജീവിച്ചു എന്ന് വരാം. എന്നാൽ നമ്മുടെ രഹസ്യമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഒരു പക്ഷേ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ നല്ലവരായിട്ട് ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്നുണ്ടാവാം. ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ നല്ലവരാവാം. ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ മറ്റുള്ളവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ നല്ലവരായിട്ട് അവർക്കും തോന്നാം. എന്നാൽ നമ്മുടെ രഹസ്യ ജീവിതം എങ്ങനെയുണ്ട്? ആ രഹസ്യ ജീവിതത്തിൻ്റെ ആഴവും ബലവും പരപ്പുമാണ് നമ്മളെ നമ്മളാക്കി തീർക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വേര് അത് എത്രത്തോളം ആഴത്തിലുള്ളതാണോ അത്രത്തോളം ആ മരത്തിന്, ആ ചെടിക്ക് ശക്തിയോടെ വളർന്നു വരാനായിട്ട് സാധിക്കും. അതിന് ദൂരകളിലേക്ക് പാറിപ്പോയി വെള്ളവും വളവും ഒക്കെ സ്വീകരിച്ച് വളരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് രഹസ്യ ജീവിതം എങ്ങനെയുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. മറ്റൊന്ന്, ഈ വേരിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? വിശ്വാസം. നമ്മൾ വചനം സ്വീകരിക്കുന്നവരാണ്, നമ്മൾ ആരാധിക്കുന്നവരാണ്, പക്ഷെ വിശ്വാസമില്ലാതെ പോകുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടും, എൻ്റെ ദൈവം എന്നെ നടത്തും, എന്നെ പരിപാലിക്കും, എൻ്റെ കുടുംബത്തിൻ്റെ ആശ്രയം അവനാണ്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ദേശത്തിൻ്റെ നടുവിൽ ഞങ്ങളെ ചിതറിച്ചവനാണ് ദൈവം. ഞങ്ങളുടെ പ്രയാസങ്ങളുടെ വേളയിൽ, ദുഃഖങ്ങളുടെ വേളയിൽ കരം നീട്ടി ഞങ്ങളെ ശക്തീകരിച്ചവനാണ് ദൈവം. ഇതാണ് വിശ്വാസം. ഈ ദൈവം തുടർന്നും നടത്തും എന്നുള്ളതാണ് വിശ്വാസം. രോഗത്തിൻ്റെ നടുവിൽ എനിക്ക് സൗഖ്യം തരും എന്നുള്ളതാണ് വിശ്വാസം. ഈ വിശ്വാസ കണ്ണാൽ കാണുന്ന മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കും, മോനെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഈ അപ്പച്ചനെയും അമ്മച്ചിയെയും കരുതിയ ഒരു ദൈവമുണ്ട്, ദേശത്തിൻ്റെ നടുവിൽ മാനിച്ച ഒരു ദൈവമുണ്ട്, ഇന്ന് നീ അനുഭവിക്കുന്ന സൗകര്യങ്ങളൊക്കെ ഇല്ലേ, അത് കണ്ണുനീരിൽ ഞങ്ങൾ ചാലിച്ചെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവം നമ്പുരാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ നിന്ന് തൻ്റെ അത്ഭുത കാരുണ്യത്താൽ ഞങ്ങളെ നടത്തി, ഞങ്ങളെ പരിപാലിച്ച് ദേശത്തിൻ്റെ നടുവിൽ മാനിച്ചതാണ് കുഞ്ഞെ. നീ ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു നാളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ദൈവമക്കൾക്ക് ദൈവമൊരുക്കിയ അനുഗ്രഹങ്ങളുടെ കലവറകളാണ് എന്ന് പറയുവാൻ. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസം വേണം. വിശ്വാസത്തിന് ആഴമില്ലാത്തവർ എങ്ങനെയാണ് ഈ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത്? ഒരാശ്രമത്തിൻ്റെ മുറ്റത്ത് ഒരു ചമ്പകം എന്ന് പറയുന്ന നല്ല മണമുള്ള പൂവൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടി നമുക്കറിയാം, ചമ്പകം. അത് പുഷ്പിക്കും. പുഷ്പിച്ച് നിൽക്കുമ്പോൾ ആശ്രമവാസികൾക്ക് വലിയ സന്തോഷമാണ്. നല്ല മണമുള്ള പൂക്കൾ, ചിത്രശലഭങ്ങൾ പാറി കളിക്കുന്നു, ചെറിയ ചെറിയ പക്ഷികൾ തേനുണ്ണാനായിട്ട് അവിടേക്ക് വരുന്നു, വലിയ സന്തോഷമാണ്. അപ്പോൾ ഈ ചെടി പൂക്കുമ്പോൾ ആശ്രമവും പൂക്കും, അവർക്കെല്ലാം ഒരുപാട് സന്തോഷമാണ്. എന്നാൽ ഒരു ദിവസം നോക്കിയപ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം അങ്ങ് കൊഴിഞ്ഞുപോയി. അതിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞു പോയി, ഒരുണക്കിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നു. ആ ആശ്രമത്തിലെ ശിഷ്യന്മാരും ഗുരുവും എല്ലാവരും വന്ന് ആ ചമ്പകത്തിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ഓ നീ ഇത് ഉണങ്ങിപ്പോവുകയാണോ, നിനക്കിനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ലേ, നീ പോവുകയാണോ എന്ന് അവരുടെ മനസ്സിലിങ്ങനെ ദുഃഖിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ നല്ല വെള്ളവും സാഹചര്യങ്ങളും ഒക്കെ ലഭിച്ചപ്പോൾ ഈ ചമ്പകത്തിൽ അങ്ങിങ്ങായിട്ട് തളിരിലകൾ മുട്ടിടാനായിട്ട് തുടങ്ങി, ഇത് വീണ്ടും മുളയ്ക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആശ്രമത്തിലെ ശിഷ്യന്മാർ, ആ ഗുരു, അവരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചു നീ ഉണങ്ങിപ്പോകുമെന്ന്, പക്ഷേ എങ്ങനെ സാധിച്ചു നിനക്ക് ഈ ഉയർത്തെഴുന്നേൽപ്പ്? ഞങ്ങൾ വിചാരിച്ചു നിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോയപ്പോൾ, നിൻ്റെ ശിഖരങ്ങളെല്ലാം ഇലകൾ കൊഴിച്ച് ഒരു ഉണക്കിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോയപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു നീ വേനലിൽ ഉണങ്ങിപ്പോയെന്ന്. എങ്ങനെ സാധിച്ചു നിനക്ക് ഈ ഉയർത്തെഴുന്നേൽപ്പെന്ന് ചോദിച്ചപ്പോൾ ചമ്പകം പറഞ്ഞു, വേനൽ എൻ്റെ ഇലകൾ തല്ലിക്കൊഴിച്ചപ്പോഴും എൻ്റെ ശിഖരം ഒരുണക്കിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോയപ്പോഴും എന്നെ പിടിച്ചു നിർത്താൻ ആഴത്തിലോടിയ എൻ്റെ വേര് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗുരുവും ശിഷ്യന്മാരും അവിടെ നിന്ന് ചങ്കത്ത് കൈവച്ച് ആകാശത്തേക്ക് നോക്കി അവരവരോട് തന്നെ പറഞ്ഞത്രേ, ദൈവമേ ഞങ്ങൾക്കും ആഴത്തിലോടിയ വേര് ഉണ്ടായിരുന്നെങ്കിൽ. ഹല്ലേലൂയ. പ്രതിസന്ധികളാകുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ, സൂര്യനെപ്പോലെ ചുട്ടുപൊള്ളിക്കുന്ന ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും വല്ലാതെ വ്യാകുലപ്പെടുത്തുമ്പോൾ പിടിച്ചു നിൽക്കാൻ ദൈവമേ ഞങ്ങൾക്ക് നിന്നിൽ ആഴത്തിലോടിയ ഒരു വേര് തരണമേ. ദ ഓൾമൈറ്റി ഗോഡ് ഗീവ് മീ ഡീപ്പ് റൂട്ട്സ് ഇൻ യു സോ ദാറ്റ് വി ക്യാൻ സർവൈവ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സ്ട്രഗിൾസ് ആൻഡ് പ്രോബ്ലംസ് ആൻഡ് ദി വേരിയസ് കൈൻഡ്സ് ഓഫ് ഡിസീസസ് വിച്ച് വുഡ് ഹാപ്പൻ ഇൻ അവർ ലൈഫ്. ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞങ്ങൾക്ക് ഉണങ്ങിപ്പോകാതിരിപ്പാൻ, ഞങ്ങൾക്ക് പച്ച പിടിച്ചു നിൽപ്പാൻ, വിശ്വാസത്തിൽ നിലനിൽപ്പാൻ ഞങ്ങൾക്ക് ആഴത്തിലോടിയ ഒരു വേര് തരണമേ. പ്രാർത്ഥിക്കണം. പാറമേൽ വീണ വിത്തിന് ആ വേരിനാഴമില്ല, ശക്തിയില്ല, അത് ഉണങ്ങിപ്പോയി. നമ്മുടെ രഹസ്യ ജീവിതം എങ്ങനെയുണ്ട്? നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെയുണ്ട്? മറ്റൊന്ന്, ഇവിടെ പറയുന്ന മറ്റൊരു നിലമെന്ന് പറയുന്നത് മുള്ളാണ്. മുൾച്ചെടികൾ വളരുന്ന ഇടത്ത് അല്പം വിത്ത് വീഴുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? അത് മുളയ്ക്കുന്നുണ്ട്, വളരുന്നുണ്ട്, നന്നായിട്ട് തന്നെ വളരുന്നുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ മുള്ളുകൂടെ വളരുകയാണ്. മുള്ളുകൂടെ വളരുന്നതിൻ്റെ ഫലമായിട്ട് ആ മുള്ള് ഇതിനെ ഞെരുക്കുകയാണ്, ഈ ചെടിയെ ഞെരുക്കുകയാണ്. അതുകൊണ്ട് അത് ഫലം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ, ആ ഉപമ പഠിക്കുമ്പോൾ മനസ്സിലാകും അത് ഫലം കൊടുക്കുന്നുണ്ടെന്ന് കർത്താവ് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു വാക്കൂടെ കർത്താവ് ചേർക്കുന്നുണ്ട്, പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുന്നില്ല. പകുതിയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന അത്രയും ഫലം പുറപ്പെടുവിക്കാതെ, പൂർണ്ണമായ ഫലം പുറപ്പെടുവിക്കാതെ അതതിൻ്റെ കർത്തവ്യം നിറവേറ്റുകയാണ് പറയുന്നു. അതവിടെ മുളച്ചു വരുന്നുണ്ട്, പക്ഷേ മുള്ളുകൂടെ അതിനൊപ്പം മുളയ്ക്കുകയാണ്, അതിനെ ഞെരുക്കി കളയുകയാണ്. അതുകൊണ്ട് ഇതിന് പൂർണ്ണ അനുഭവം, പൂർണ്ണ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയില്ല. ഗോ ഓൺ ദെയർ വേ, ദേ ആർ ചോക്ഡ് ബൈ ലൈഫ് വറീസ്, റിച്ചസ്, പ്ലഷേഴ്സ്. ഈ ലോകത്തിൻ്റെ ചിന്തകൾ, സംസാര ഭോഗങ്ങൾ, ധനം, ഇവയുടെ ചിന്തകളാൽ അത് ഞെരുങ്ങിപ്പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊന്നും തെറ്റായ കാര്യങ്ങളല്ല. ലോകത്തിൽ ദൈവം നമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന നന്മകളെ നാം അനുഭവിക്കുമ്പോൾ അതിൽ വലിയ തെറ്റൊന്നുമില്ല. ഒരിക്കലൊരു ചൊല്ലുണ്ട്, ഇങ്ങനുണ്ട്, ഗുഡ് ഈസ് ദ എനിമി ഓഫ് ബെസ്റ്റ്. എന്താണ് ഗുഡ് ഈസ് ദ എനിമി ഓഫ്? ഇത് എല്ലാം ഗുഡാണെന്ന് നമ്മളുടെ കണ്ണിൽ തോന്നും. പക്ഷെ ബെസ്റ്റിനെ മറന്നുകൊണ്ടാണ് നമ്മൾ ഈ ഗുഡിൻ്റെ പുറകിന് പോകുന്നതെന്ന് മറക്കരുത്. ദാറ്റ്സ് വൈ സെയിങ് ദാറ്റ് ഗുഡ് ഈസ് ദ എനിമി ഓഫ് ബെസ്റ്റ്. ഇത് ഗുഡാണ്, എന്താ വെച്ചാൽ തെറ്റ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ബെസ്റ്റ് അവിടെ കിടക്കുക. ബെസ്റ്റിനെ മറന്നുകൊണ്ടാണ് ഈ ചെറിയ ഗുഡിൻ്റെ പുറകിന് പോകുന്നത്. ഇവിടെ പറയുന്നു, ധനത്തെക്കുറിച്ചുള്ള ചിന്തകൾ, സംസാര ഭോഗങ്ങൾ, പ്ലഷേഴ്സ്. ഇവിടെ പറയുന്ന മൂന്നാല് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? ധനം, ചിന്ത, സംസാരഭോഗം. ഇതുകൊണ്ട് അവരുടെ ഉള്ളിലെ ദൈവവചനമാകുന്ന വിത്ത് ഞെരുങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇന്ന് ലോകപ്രകാരം ഓടി നടക്കുമ്പോൾ നാം എല്ലാവരും പറയാറുണ്ട്, ഒരുപാട് തിരക്കാണ്, ബിസി, ഐ എം ടു ബിസി, ഐ എം നോട്ട് ഗെറ്റിംഗ് ഇനഫ് ടൈം ടു പ്രേ. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മാത്രം സമയം കിട്ടുന്നില്ല, വേറെ എല്ലാത്തിനും ഉണ്ട്. ഈ തിരക്ക് തന്നത് ആരാണ്? ദൈവമാണ്. ഈ തിരക്കിൻ്റെ അനുഭവം തന്നത് ആരാണ്? ദൈവമാണ്. എന്നാൽ ദൈവം തന്നതാണെങ്കിൽ ആ തിരക്കിൻ്റെ നടുവിൽ കുറച്ച് നേരം ദൈവവചന ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളെക്കാളും അരിഷ്ട മനുഷ്യർ വേറെ ആരുമില്ല. ഒരിക്കലൊരു ചിന്തകൻ ബിസി എന്ന് പറയുന്ന വാക്കിന് ഇങ്ങനെ ഒരർത്ഥം കൊടുത്തു. ബിസി, ബീയിങ് അണ്ടർ സൈറ്റൻസ് യോക്ക്. സാത്താൻ്റെ നുഖത്തിൻ്റെ കീഴിലുള്ളവരാണെന്ന് ഈ ബിസി ഉള്ളവർ. എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരക്കിൻ്റെ നടുവിൽ നമ്മ സംസാരഭോഗങ്ങളാൽ, ചിന്തകളാൽ, ധനത്തിൻ്റെ മോഹങ്ങളാൽ നാം പെട്ടു വല്ലാതെ വലയുന്നുണ്ടെങ്കിൽ, ദൈവോദന ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും നമുക്ക് സമയമില്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരർത്ഥവുമില്ല. പല ചിന്തകൾ വന്ന് നമ്മളെ ഞെരുക്കിക്കളയും. ലോകത്തിൻ്റെ ചിന്തകൾ, മോഹങ്ങൾ, അതുമാകാം ഇതുമാകാം. ചിലർ പറയും രണ്ട് തോണിയിലാണ് കാല് വെച്ചിരിക്കുന്നത്. കുട്ടനാട്ടുകാർക്ക് രണ്ട് തോണി കാല് വെച്ച് പോയാൽ തോണി രണ്ട് സൈഡിലേക്ക് പോകും, നടുവിൽ വെള്ളത്തിൽ കിടക്കും. നമുക്കതിൽ രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തിനെയും മാമോനെയും സ്നേഹിക്കുന്ന ഒരനുഭവം, അതുമാകാം ഇതുമാകാം, ലോകത്തിൻ്റെ ചിന്തകളാൽ ഞെരുങ്ങിപ്പോകുന്ന ഒരു വലിയൊരനുഭവം. മലയാളത്തിൻ്റെ സാഹിത്യകാരനായ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം മനുഷ്യരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റുണ്ട്. അദ്ദേഹം എഴുതുകയാണ്, ആറാം ദിവസമാണ് ദൈവത്തിന് അബദ്ധം പറ്റിയത്. വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും പ്രണയമില്ലാതെ പ്രാപിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ സൃഷ്ടിച്ച ദിവസം. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കും, വിനയം വേണ്ട. By using words, the human being can easily pray without touching their heart, without humility. തിന്നാനല്ലാതെ കൊല്ലുന്നവർ, മനുഷ്യരല്ലാതെ ആരുണ്ട്? ഏതെങ്കിലും ഒരു ജീവി എന്തിനേലും കൊല്ലണമെങ്കിൽ അത് അവർക്ക് ഭക്ഷിക്കാനായിട്ടാണ് കൊല്ലുന്നത്. ചുമ്മാതെ കൊന്ന ചരിത്രമില്ല. പക്ഷേ തിന്നാനല്ലാതെ തൻ്റെ സഹോദരരെ കൊല്ലുന്നവർ, അസൂയയോടെയും പിണക്കത്തോടെയും ജീവിതത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പക വെച്ചുകൊണ്ട് ഇടപെടുന്നവർ ആരുണ്ട്? പ്രണയമില്ലാതെ പ്രാപിക്കുക. അദ്ദേഹം എഴുതുകയാണ്, ആറാം ദിവസമാണ് ദൈവത്തിന് അബദ്ധം പറ്റിയത്. വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും പ്രണയമില്ലാതെ പ്രാപിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന മനുഷ്യനെ സൃഷ്ടിച്ച ദിവസം. പ്രിയമുള്ളവരെ, ഒരിടയ്ക്ക് ഒരേ ഞാൻ എവിടെയോ വായിച്ചതാണ്, ഇപ്പോൾ പെരുകുന്നത് മുഴുവൻ മലങ്കാക്കകളാണ്, പ്രാക്കൾ ഒരുപാട് കുറഞ്ഞു വരികയാണ്. കാരണം എന്താണ് മലങ്കാക്കകളുടെ പ്രത്യേകത? അത് നോഹയുടെ പെട്ടകത്തിൽ നിന്ന് വെളിയിലേക്ക് വിട്ടപ്പോൾ വിസർജ്യം കണ്ടപ്പോൾ അവിടെ ഇരുന്നു. തിരിച്ച് ദൂതുമായിട്ട് വരേണ്ടതാണ്, അതിനാ വിട്ടത്. പക്ഷേ വിസർജ്യം കണ്ടപ്പോൾ അവിടെ ഇരുന്ന് അങ്ങ് സന്തോഷിച്ചു. പ്രാവ് എന്ത് ചെയ്തു? പോയിട്ട് സമാധാനത്തിൻ്റെ ചിഹ്നമായ ഒലിവലയും കൊത്തിയെടുത്തുകൊണ്ട് തിരിച്ച് വന്നു. വിസർജ്യത്തിൽ ഇരിക്കുന്നതല്ല പ്രാവ്. സമാധാന പ്രാക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ പെരുകണം, മലങ്കാക്കകൾ കുറയണം. ലോകത്തിൻ്റെ മോഹങ്ങളിലും തിരക്കുകളിലും പെട്ട നമ്മൾ ഒരുപക്ഷെ ഈ പ്രാർത്ഥനയുടെയും സാക്ഷ്യത്തിൻ്റെയും ജീവിതവിശുദ്ധിയുടെയും കാര്യമൊക്കെ ഒരുപക്ഷെ നമ്മൾ മറന്നുപോകും. വിസർജ്യങ്ങൾ തേടി ചിലപ്പോൾ നമ്മൾ അലയും. നമ്മുടെ മനസ്സാകുന്ന നിലത്തിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നുകൂടും. അവിടെ ദൈവവചനത്തിന് എങ്ങനെയാണ് മുളയ്ക്കാനും ഫലം പുറപ്പെടുവിക്കാനും ആയിട്ട് സാധിക്കുന്നത്? കർത്താവ് പറയുന്നു, ദൈവവചനം വളരുന്നുണ്ട്, പക്ഷേ ആ മുള്ളെന്ത് ചെയ്യുകയാണ്? അതിനെ ഞെരുക്കിക്കളയുകയാണ്. ലാസ്റ്റിൽ ഒരു നിലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ആ നിലമാണ് നല്ല നിലം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തവരാണല്ലോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തവരാണല്ലോ മിക്കവാറും എല്ലാവരും. നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലോ ഒക്കെ പോയിട്ടുള്ളവരാണല്ലോ നിങ്ങളെല്ലാവരും, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. നല്ല നിലമെന്ന് പറയുന്ന ഒരു നിലം മേടിക്കാൻ കിട്ടുമോ പ്രിയപ്പെട്ടവരെ? എവിടെ കിട്ടും നല്ല നിലം? എല്ലാ നിലത്തും കല്ല് കാണും, എല്ലാ നിലത്തിലും മുള്ളു കാണും, എല്ലാ നിലവും വഴിക്ക് സമാനമായി കട്ടിയുള്ള മണ്ണായി ചിലപ്പോൾ കാണും. എന്നാൽ അവിടെ ആഴത്തിൽ ഉഴുമ്പോൾ, പാറകൾ പെറുക്കിക്കളയുമ്പോൾ, മുള്ളുകൾ വൃത്തിയാക്കുമ്പോൾ അവിടെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ മറന്നു പോകരുത്. ഇവിടെ നല്ല നിലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ നല്ല നിലത്തിൽ ഒരുപക്ഷെ പാറകൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അത് വൃത്തിയാക്കിയതാണ്. ആ നല്ല നിലത്തിൽ മുള്ളുണ്ടായിരുന്നിരിക്കാം, പക്ഷേ അത് പറിച്ചു കളഞ്ഞതാണ്. നല്ല നിലവും വഴിക്ക് സമാനമായിരിക്കാം, പക്ഷേ അത് പറിച്ചു അത് വൃത്തിയായിട്ട് ഉഴുതു മയപ്പെടുത്തിയതാണ്. അവിടെ ദൈവവചനം വീണപ്പോൾ 30, 60, 100 മേനി. ഈ സുവിശേഷത്തിൽ പറയുന്നില്ല, മത്തായി സുവിശേഷത്തിൽ പറയുന്നു 30, 60, 100 മേനിയായി വിളയുന്നു. ഒരു പ്രോഗ്രഷനാണ്, 30, 60, 100. ചിലപ്പോൾ വീഴുന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫലം കാണുകയില്ല, എന്നാൽ ഒരു പ്രോഗ്രഷനുണ്ട്. 30, 60, 100 മേനിയായിട്ട് അവിടെ വിളയുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഈ പ്രസംഗിച്ചു അപ്പോൾ എല്ലാവരും ചിന്തിക്കും, ഞാൻ നല്ല നിലമല്ലല്ലോ. അല്ല, നമ്മുടെ ജീവിതത്തിൽ പാറയുടെ അനുഭവമുണ്ട്, മുള്ളിൻ്റെ അനുഭവമുണ്ട്, വഴിക്ക് സമാനമായ ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ ഒന്ന് മയപ്പെടുത്തുമ്പോഴാണ് നമ്മൾ നല്ല നിലം വാങ്ങുന്നത്. നല്ല നിലം വാങ്ങിക്കാൻ കിട്ടത്തില്ല. അവിടെ ഒരുപാട് പാറകളും ഈ മുള്ളും ഒക്കെയുണ്ട്. അതൊക്കെ കളഞ്ഞ് അത് പരുവപ്പെടുത്തുമ്പോഴാണ് അത് നല്ല നിലമായിട്ട് മാറുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. മാതാപിതാക്കളുടെ ഒരു ജോലിയുണ്ട്, കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ അതിനുവേണ്ടി പരുവപ്പെടുത്തുക, അവരുടെ ഹൃദയങ്ങളെ നല്ല നിലമാക്കി പരുവപ്പെടുത്തുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അല്ല ഒരു ഞാൻ ഈ വായിച്ചു കേട്ടിടത്ത് എവിടെയോ കേട്ട ഒരു കാര്യമാണ്, പേരൻസ് ആർ ലൈക്ക് ടാങ്ക്സ് ആൻഡ് ചിൽഡ്രൻ ആർ ലൈക്ക് ടാപ്സ്. മാതാപിതാക്കൾ ടാങ്കുകളും കുഞ്ഞുങ്ങൾ ടാപ്പുകളുമാണ്. ടാങ്കിലുള്ളതേ ടാപ്പിൽ കൂടെ വരികയുള്ളൂ. ടാങ്കിൽ സർബത്ത് കലക്കിയാൽ ടാപ്പിൽ സർബത്ത് വരും. ടാങ്കിൽ എന്തെങ്കിലും കൊള്ളരുതാത്ത കലക്കിയാൽ ടാപ്പിൽ. ഇന്ന് മുഴുവൻ നമ്മൾ വഴി പറയുന്ന മൊത്തം എവിടെയാണെന്ന് അറിയാം? ടാപ്പിലാണ് പ്രോബ്ലം. പ്രോബ്ലം മുഴുവൻ എവിടെയാണ്? ടാപ്പിലാണ് പ്രോബ്ലം. ആക്ച്വലി പ്രോബ്ലം എവിടാ? നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളെ തരുമ്പോൾ അവരെ നേരായ രീതിയിൽ നർച്ചർ ചെയ്യുവാൻ, ഒരു പ്രായം വരെ അവർ നമ്മുടെ പരിധിയിൽ നിൽക്കുകയുള്ളൂ, ആ പ്രായത്തിൽ അവരുടെ ഹൃദയ നിലത്തെ ഒരുക്കിയെടുക്കുവാൻ നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരിൽ നല്ല ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമുക്കിടയാവും. അങ്ങനെ നമ്മുടെ ഹൃദയത്തിലുള്ള, ഹൃദയ നിലത്തിലുള്ള കല്ലും മുള്ളും ഈ വഴിക്ക് സമാനമായി ദൃഢമായിട്ടുള്ള ഈ കഠിനമായിട്ടുള്ള പാപത്തിൻ്റെ അനുഭവങ്ങളുമൊക്കെ മാറ്റിക്കളഞ്ഞ് വി ഷുഡ് ബി റിന്യൂ അവർ സെൽസ്. so that we can receive the word of God and grow along with the Jesus Christ. കർത്താവിനോടൊപ്പം നമുക്ക് വളരാനും നമുക്ക് ഫലം പുറപ്പെടുവിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ പ്രസംഗിക്കുന്ന ഇപ്പോൾ നിയോജിക്കും, അച്ഛൻ പ്രസംഗിക്കുന്നു, അച്ഛൻ ഏതാണ്ട് വലിയ വിശുദ്ധനാണ്, അല്ല. എൻ്റെ ജീവിതത്തിൽ കല്ലും മുള്ളും പാറയുടെ അനുഭവങ്ങളും കഠിനമായ അനുഭവങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ അതിനെ മയപ്പെടുത്താൻ ഞാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഹൗ ക്യാൻ ഐ റിസീവ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ മൈ ഹാർട്ട്? ഇത് കേട്ടിട്ട് പിന്നെയും വഴിക്ക് സമാനമായി ജീവിച്ചാൽ എങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും? എങ്ങനെ ഈ വചനം റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും? അതുകൊണ്ട് ഈ നാല് മണ്ണ് നോക്കിയാൽ നാലിൽ ഒന്നേ ഫലം പുറപ്പെടുവിച്ചുള്ളൂ, നല്ല നിലത്ത് വീണതേ ഫലം പുറപ്പെടുവിച്ചുള്ളൂ. അതാണ് അടുത്ത വിളവിന് വേണ്ടി വിത്തും കെട്ടേണ്ടത്. നല്ല നല്ല ഫലങ്ങൾ ഉള്ളവർ അത് ജീവിതത്തിൽ പങ്കുവയ്ക്കുമ്പോൾ നാം അത് കേട്ട് നല്ല നല്ല ഫലമുള്ളവരായിട്ട് തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ഈ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു ഈ ഉപമ. ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന ചില ഘടകങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വിതക്കാരൻ, വിത്ത്, മണ്ണ്, വിളവ്, നാല് തരം മണ്ണ്. ഒന്ന് വഴി പോലെയുള്ള ഹൃദയനിലം, മറ്റൊന്ന് പാറ പോലെയുള്ള ഹൃദയനിലം, മൂന്ന് മുള്ളുകൾ വളരുന്ന ഹൃദയനിലം, നാല് നല്ല നിലവെന്ന് പറയുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൃഷിക്ക് വേണ്ടി അത് പരിവപ്പെടുത്തിയ ഇടമാണ്. അവിടെ വീണപ്പോഴാണ് 30, 60, 100 മേനിയായിട്ട് ഫലം കൊയ്യാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് പറയുന്നു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രാർത്ഥിക്കാം. മിസ്സസ് ഷീന മാത്യു ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും.